അബൂ സഅീദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഈ ഹദീസിൽ അദ്ദേഹം പറഞ്ഞു, റആ ഫി അസ്ഹാബിഹി താഖുറൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളിൽ ഒരു താഖുർ കണ്ടു. ഈ ഹദീസ് നമ്മൾ ഹിഫ്ളാക്കേണ്ട, ഇതിന്റെ മാന പഠിച്ചിരിക്കേണ്ട ഒരു ഹദീസാണ്. സഹാബികളിൽ ചിലർക്കൊരു തഖുർ കണ്ടു. തഖുർ എന്ന് പറഞ്ഞാല് ഒരു പിന്തി നിക്കല്, തഖറ തഖുർ, ഒരു പിന്തൽ കണ്ടു. ഫഖാല ലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, തഖദ്ദമു ഫഅതമ്മു ബി, നിങ്ങൾ മുന്നോട്ട് വരണം. ഇങ്ങനെ പിന്തി നിൽക്കുന്ന ആളുകളോട്, ചില ആളുകൾ ഇങ്ങനെ പിന്തി നിന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾ മുന്നിലേക്ക് വരണം, നിങ്ങൾ എന്നെ മാതൃകയാക്കണം, നിങ്ങൾ എന്നെ ഇമാമാക്കണം, എന്നെ പിന്തുടരണം. തഖദ്ദമു ഫഅതമ്മു ബി, ആ പ്രയോഗം ശ്രദ്ധിക്കണം. നിങ്ങൾ മുന്നിലേക്ക് വരണം, നിങ്ങൾ എന്നെ ഇമാമാക്കണം, എന്നെ പിന്തുടരണം. വല്യ ഉത്തമ വിക്കും മൻ ബാദക്കും, നിങ്ങൾക്ക് ശേഷമുള്ള ആളുകൾ നിങ്ങളെ പിന്തുടരട്ടെ, അതുകൊണ്ട് നിങ്ങൾ മുന്നിലേക്ക് വരണം. നിങ്ങൾ പിന്നിൽ നിൽക്കേണ്ട ആളുകളല്ല, നിങ്ങൾ മുന്നിലേക്ക് വരണം, നിങ്ങൾ എന്നെ പിന്തുടരണം. നിങ്ങൾക്ക് ശേഷമുള്ളവർ അവർ നിങ്ങളെ പിൻപറ്റട്ടെ, നിങ്ങളെ പിന്തുടരട്ടെ. ലാ യസാലു ഖൗമുൻ യതഅഖറൂന ഹത്താ യുഅഖ്ഖിറഹുമുല്ലാഹ്, ഇതാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെടുന്ന ഹദീസ്. ഒരു ടീം, ഒരു വിഭാഗം ആളുകൾ, അവര് പിന്തിക്കൊണ്ടേയിരിക്കും. അവസാനം അള്ളാഹ് എന്ത് ചെയ്യും? അവരാണ് പിന്തിപ്പിക്കും. മനസ്സിലായല്ലോ. ഹദീസിൽ പറഞ്ഞെന്താണ്? ഒരു വിഭാഗം ആളുകൾ അവർ പിന്തി നിൽക്കുക തന്നെ ചെയ്യും. ഈ ഹദീസിന്റെ ഷറഹുകൾ വിശദീകരിച്ച കൂട്ടത്തിൽ അതിന്റെ ശാരീഹികൾ പറഞ്ഞിട്ടുള്ള ഒന്നിലധികം ഷറഹുകൾ ഈ ഹദീസിന് വന്നിട്ടുണ്ട്. എന്താണ് ഈ പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം? ഒരു വിഭാഗം ആളുകൾ അവർ പിന്തി നിൽക്കും, അങ്ങനെ അള്ളാഹു അവരെ പിന്തിക്കുന്നവരാക്കി തീർക്കും. ഒന്നിലധികം ഷറഹുകൾ ഇതിന് വന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു ഷറഹ് കാണാം. സഹാബികളിൽപ്പെട്ട, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ, അവർ പള്ളിയിൽ വന്നാൽ അവർ പിന്നിലാണ് ഉണ്ടാകുക. അവർ ഒന്നാമത്തെ സഫിൽ നിന്ന് പിന്തി നിൽക്കും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് എന്ത് പറഞ്ഞു? നിങ്ങൾ എന്റെ പിന്നിൽ വന്നിട്ട് നിൽക്കണം, അങ്ങനെ ബാക്കിൽ നിൽക്കേണ്ട, നിങ്ങൾ ബാക്കിൽ നിൽക്കരുത്, നിങ്ങൾ ഒന്നാമത്തെ സഫിലേക്ക് കയറി നിൽക്കണം. എന്നിട്ട് ഒന്നാമത്തെ സഫിലുള്ളവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരണം. ശേഷമുള്ള ആളുകൾ അവരെ പിന്തുടരണം. അവർക്ക് ശേഷം വരുന്ന ആളുകൾ അവരെ പിന്തുടരണം. ഇങ്ങനെ അവസാനത്തെ സഫിലുള്ള ആളുകൾ അവർക്ക് മുമ്പിലുള്ള സഫിലുള്ള ആളുകളെ പിന്തുടരണം. കാരണം അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവർ മറ്റുള്ള മുന്നിലുള്ളവരെ പിന്തുടരണം, അവരെ പിന്തുടരണം. ഏറ്റവും മുന്നിലുള്ള സഫിലുള്ള ആളുകൾ അവർ റസൂലുള്ളാഹിനെ പിന്തുടരണം, റസൂലുള്ളാഹിനെ മാതൃകയാക്കണം. ഇതാണ് ഇതിന്റെ ഒരു ഷർഹായിട്ട് പറഞ്ഞിട്ടുള്ളത്. വേറൊരു ഷർഹായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാല്, ഇനി വരാനിരിക്കുന്ന ആളുകൾ, വരാനിരിക്കുന്ന ഉമ്മത്ത് നിങ്ങളെ പിന്തുടരണം, അതിനു വേണ്ടിയിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തിന്റെ രൂപം അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അവർ പഠിച്ചിട്ട് എന്ത് ചെയ്യണം? വരാനിരിക്കുന്ന തലമുറകള് അവർ നിങ്ങളെ പിന്തുടരട്ടെ, അതിനു വേണ്ടിയിട്ടാണ് ഇത് എന്നുള്ളത് അതിന്റെ വേറെ ചില റിവായത്തുകളിൽ കാണാം. വേറെ ചില ഷർഹകളിൽ വന്നിട്ടുള്ളത് എന്താ വെച്ചാല്, അവരല്ലാഹു എന്ത് ചെയ്യും? അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അവരെ പിന്തിപ്പിക്കും. അള്ളാഹു അവന്റെ ജന്നത്ത്, സ്വർഗത്തിൽ നിന്ന് അവരെ പിന്തിപ്പിക്കും. അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ മഹത്തായ ഫളിൽ നിന്ന് അവരെ അള്ളാഹു പിന്തിപ്പിക്കും. അല്ലെങ്കിൽ ഉന്നതമായ സ്ഥാനങ്ങളിൽ നിന്ന് അള്ളാഹു അവരെ പിന്തിപ്പിക്കും. അതല്ലെങ്കിൽ ഇൽമിൽ നിന്ന് അള്ളാഹു അവരെ പിന്തിപ്പിക്കും. ഇങ്ങനെ നിരവധി ഷറഹുകളാണ് ഈ ഹദീസിന് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെടുന്നത് എന്താ വെച്ചാൽ, ഇവിടെ നിസ്കാരത്തിന്റെ സഫിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു പരാമർശമാണെങ്കിലും ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു. ഇത് നിസ്കാരവുമായി ബന്ധപ്പെടുന്ന ഒരു വിഷയം മാത്രമല്ല, ഇങ്ങനെ നന്മയിൽ നിന്ന്, ഖൈറാത്തുകളിൽ നിന്ന് പിന്തി നിൽക്കുന്ന ആളുകൾ അവരെ പിന്നെ അല്ല എന്ത് ചെയ്യും? അവരങ്ങനെ ആക്കി മാറ്റും എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്. ഇങ്ങനെ ദൈവത്തിന്റെ ഫീലിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ആളുകൾ, അതൊരു ബുദ്ധിയാണെന്ന് വിചാരിക്കേണ്ട, അതൊരു വളവാണെന്നുള്ളത് വിചാരിച്ചിട്ട് ആരും മാറി നിൽക്കണ്ട. ഇപ്പോ സാമ്പത്തികമായി സഹായിക്കുന്ന വിഷയത്തിലാകട്ടെ, ഇപ്പൊ ചില മഹല്ലുകളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ നടന്നു പോകുന്നത് ഇങ്ങനെ പലരുടെയും സഹായം കൊണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ സഹായിക്കാതിരിക്കുക എന്നുള്ളതൊരു ബുദ്ധിയല്ല. അതിൽ നിന്നൊക്കെ ഒരാൾ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ദർസിന് വരാതിരിക്കുക, അതിനെന്തെങ്കിലും കാരണങ്ങൾ കണ്ടെത്തുക, ഖുറാൻ പഠിക്കാതിരിക്കുക, ഹദീസ് പഠിക്കാതിരിക്കുക, ഈ സത്യം പ്രചരിപ്പിക്കാതിരിക്കുക, അതിനൊന്നും സമയമല്ല. ഇതൊക്കെ ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് മാറി നിൽക്കുന്ന ആളുകൾ, അതൊരു ബുദ്ധിയല്ല. ഇങ്ങനെ ഒരാൾ പിന്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ഒരു ലിസ്റ്റിൽ ഇല്ലെങ്കിൽ നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കുക, സ്വതക്ക കൊടുക്കുന്ന ലിസ്റ്റിൽ നമ്മളുണ്ടോ? നമ്മുടെ അത് നമ്മുടെ നാട്ടിലുള്ള വർക്കേഴ്സ് ആകട്ടെ, അതല്ലെങ്കിൽ പിന്നെ ദാവത്തിനാകട്ടെ, അതല്ലെങ്കിൽ ഫക്കീർമാർക്ക് കൊടുക്കുന്ന വിഷയത്തിൽ ആ ലിസ്റ്റിൽ നമ്മളെ പേരുണ്ടോ? അതല്ലെങ്കിൽ ശരീരം കൊണ്ട് ഇതിനെ സഹായിക്കുക, അതിൽ നമ്മളുണ്ടോ? എൽമിന്റെ മജ്ലിസുകളിൽ പങ്കെടുക്കുക, ആ ലിസ്റ്റ് ഇങ്ങനെ എടുത്തു നോക്കിയാൽ എത്ര ആളുകളുടെ പേര് അതിലുണ്ടാവും? ആയത്ത് പഠിക്കുക, ഹദീസ് പഠിക്കുക, ഇങ്ങനെ ഇതുമായി ബന്ധപ്പെടുന്ന ഓരോ ഫീൽഡിലും നമ്മളൊന്ന് പരിശോധിക്കുക, നമ്മൾ എത്രത്തോളം അതിൽ ഭാഗവാക്കാകുന്നുണ്ട്. അപ്പൊ അതിലൊന്നുമില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഒരു പക്ഷേ അത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഒരു ഇഖാബാക, ഒരു അദാബാക. കാരണം അള്ളാഹ് ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താ? ചില ആളുകൾ അവർ പിന്തി നിന്നുകൊണ്ടേ ഇരിക്കും, അവസാനം അള്ളാഹു എന്തു ചെയ്യും? അവരാണ് പിന്തിപ്പിക്കും. അപ്പൊ ഒരു ലിസ്റ്റിലും അവരുടെ പേരില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹു അവരെ പിന്തിപ്പിച്ചതാകാം. അള്ളാഹുവിനോട് അവർ തൗബ ചെയ്യില്ലാതെ വേറൊരു മാർഗമല്ല. ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫീൽഡിലും നമ്മൾ ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹ് പറഞ്ഞതെന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താ ഈ ഹദീസിൽ? ലാ യസാലു ഖൗമുൻ യതഅഖ്ഖറൂൻ. ഒരു വിഭാഗം ആളുകൾ അവരിങ്ങനെ ബാക്ക് തന്നെ ആയിരിക്കും, നന്മയുടെ എല്ലാ വിഷയങ്ങളിലും അവർ ബാക്കിലായിരിക്കും. ഒരു ഫീൽഡിൽ അവരെ കാണൂല. ജുമയുടെ കാര്യമാണെങ്കിലും അവർ ആ ഫീൽഡിൽ നോക്കിയാൽ ഏറ്റവും അവസാനത്തിലായിരിക്കും അവർ. ജമാഅത്തിസ്കാരത്തിന്റെ കാര്യത്തിൽ ഏറ്റവും അവസാനത്തിലായിരിക്കും. സുന്നത്തുകളുടെ കാര്യത്തിൽ ഏറ്റവും ബാക്കിലായിരിക്കും. ഇങ്ങനെ അവര് മടി പിടിച്ച് ദൈവത്തിന്റെ കാര്യത്തിൽ നോക്കിയാൽ അതിലും ബാക്കിലായിരിക്കും. ഇങ്ങനെ ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് ന്യായങ്ങൾ പറഞ്ഞിട്ട് എല്ലാറ്റിൽ നിന്നും മാറി നിന്ന് അല്ല എന്ത് ചെയ്യും? അവസാനം ഈ ഹൈറാത്തുകളിൽ നിന്നൊക്കെ, ഈ നന്മകളിൽ നിന്നൊക്കെ അല്ല അവരുടെ ബാക്ക് കാക്കും. അത് അവർക്ക് അല്ല കൊടുക്കുന്ന ഒരു അദാബാണ്, അത് അല്ല അവർക്ക് കൊടുക്കുന്ന ഒരു ഇഖാബാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്കുണ്ടാകണം. അതല്ലാതെ അതൊരു ബുദ്ധിയല്ല. അതിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് ഞാൻ അതിന് രക്ഷപ്പെട്ടു, പള്ളിക്കൊരു പിരിവി ഒഴിച്ചു, അതിന് ഞാൻ കൈശരായി, വേറൊരാൾക്ക് വേറെ പ്രശ്നം ഉണ്ടായിരുന്നു, അതിന് ഞാൻ പൈസ കൊടുത്തിട്ടില്ല, അതൊന്നും രക്ഷപ്പെട്ടു. അപ്പൊ ഈ രക്ഷപ്പെടൽ എന്താകാ? ഇങ്ങനെ എല്ലാ ഖൈറുകളിലും നമ്മൾ പിന്നിലാണോ? നന്മകളിൽ നിന്നൊക്കെ നമ്മൾ പിന്നിലാണോ? വത്താബനു അലൽ ബിരി വത്തഖവ വകൂനു അൻസാറല്ലാ വകൂനു മഅ സ്വാദിഖീൻ. ഇതിലൊക്കെ നമ്മൾ പിന്നിലാണെങ്കിൽ ഈ ഹദീസിൽ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു വിഭാഗം ആളുകൾ പിന്തി നിന്നുകൊണ്ടേയിരിക്കും. അതൊരു സ്വഫിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ നന്മകളിലും. അവസാനം എന്ത് ചെയ്യും? അവരിങ്ങനെ പിന്നിക്ക് മാറി 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 അവസാനം അള്ളാഹ് അവരെണ്ട് അങ്ങനെ ഉണ്ടാക്കി തീർക്കും. ഈ ഒരവസ്ഥ നമുക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിച്ചാൽ മതി. നമുക്കെന്നെ പരിശോധിക്കാലോ. നമ്മൾ സ്വതക്ക കൊടുക്കുന്നത്, ശരീരം കൊണ്ട് ചെയ്യുന്നത്, അതല്ലാത്ത രൂപത്തിൽ നമ്മൾ ചെയ്യുന്നത്, ഖുർആൻ പഠിക്കുന്ന വിഷയത്തിൽ, ഹദീസ് പഠിക്കുന്ന വിഷയത്തിൽ, ജുമായുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, നമസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, നോമ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, സ്വഭാവമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ ഒക്കെ നമ്മൾ പിന്നിലാണോ? എല്ലാറ്റിൽ നിന്നും നമ്മൾ മാറി നിൽക്കുകയാണോ? അവസാനം അള്ളാഹ് നമ്മൾ അങ്ങനെ ആക്കി തീർക്കും എന്നുള്ളതാണ്. ഈ ഹദീസിനെ ഷറഹ് ചെയ്തുകൊണ്ട് ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഒരു 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 താക്കീദാണ് ഈ തഅബീർ, ഈ പ്രയോഗം. ഒരു വിഭാഗം ആളുകൾ അവർ ബാക്കിലായിക്കൊണ്ടേയിരിക്കും അള്ളാഹു അവരെ ബാക്കിലാക്കുന്നത് വരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹിയുടെ ഈ പ്രയോഗം ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്, ഇത് ശക്തമായിട്ടുള്ള താക്കീദാണ്. ഇതൊരു സ്വഫിന്റെ കാര്യത്തിൽ മാത്രമല്ല, പള്ളിയുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ മാത്രമല്ല, എല്ലാ അമലുകളിലും. അതിന്റെ കാരണം പറയണം. എന്താണ് കാരണം? അവരങ്ങനെ ആയിത്തീരും. കാരണം ഒരു മനുഷ്യൻ ഇദാലം യകുൻ ഫീ ഖൽബിഹി മഹബ്ബത്തുൻ ലിസ്സബ്ഖി ഇലൽ ഖൈരി, ഖൈറിലേക്ക് മുൻകടക്കാനുള്ള ഒരു താല്പര്യം ഒരു മനുഷ്യനില്ലെങ്കിൽ, ഒന്നിനൊരു താല്പര്യമില്ല. ഖുർആൻ പഠിക്കാൻ താല്പര്യമില്ല, ഹദീസിന്റെ കാര്യം പറഞ്ഞാൽ അതിന് താല്പര്യമില്ല, ദർസിന്റെ കാര്യത്തിൽ താല്പര്യമില്ല, എന്നൊരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന് താല്പര്യമില്ല, ഇതാ എന്നൊരു പിന്നെ വിഷയമുണ്ട് സഹായിക്കണം എന്ന് പറഞ്ഞാൽ അതിന് താല്പര്യമില്ല. ഇങ്ങനെ എല്ലാറ്റിലും അവന്റെ മനസ്സിൽ അവന് അതിനോടൊരു താല്പര്യമില്ല, അതിലേക്ക് മുൻകടക്കാനുള്ള, അതിൽ മത്സരിക്കാനുള്ള ഒരു നന്മയാണ് അത് ചെയ്യണമെന്നുള്ള ഒരു താല്പര്യം അവനില്ലെങ്കിൽ അവൻ മടിയനായി തീരും. ഇങ്ങനെ ആരെങ്കിലും മടിയന്മാരായി തീർന്നിട്ടുണ്ടോ എന്നുള്ളത് ആലോചിച്ച് നോക്കി. ഇബ്നു സൈമിയ്യ റഹ്മത്തുള്ളാഹി പറയാണ്, ഇങ്ങനെ ഒരു നന്മ കണ്ടാൽ അത് ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടാകണം. ദർസിൽ ഞാൻ ആദ്യം ഉണ്ടാകണം, ജമാഅത്ത് ഇസ്കാരത്തിൽ ആദ്യം ഉണ്ടാകണം, ജുമാക്ക് ആദ്യം എത്തണം, സ്വതക്ക കൊടുക്കുന്ന വിഷയത്തിൽ ഞാൻ ആദ്യം ഉണ്ടാകണം. അതിനോടുള്ള ഒരു താല്പര്യം ഇല്ലെങ്കിൽ അയാൾ അലസതയിൽ തന്നെ ഇരിക്കും, അയാൾ അലസനായി തീരും. കമാ ഖാല അല്ലാഹു അസ്സ വജല്ല, അല്ലാഹു പറഞ്ഞതുപോലെ, വനുഖല്ലിബു അഫ്ഇദതഹും വഅബ്സാറഹും കമാ ലം യുഅ്മിനു ബിഹി അവ്വല മറ വനദറുഹും ഫീ തുഗയാനിഹിം യഅമഹൂൻ എന്നുള്ള അൻആമിലെ 110-ാമത്തെ ആയത്ത്. അതിന്റെ ഷറഹ് പരിശോധിക്കേണ്ട ഒരു ഷറഹാണ്. അവരുടെ ഹൃദയങ്ങളെയും അവരുടെ കാഴ്ചകളെയും നാം മറിച്ചുകൊണ്ടേയിരിക്കും. അവർ ആദ്യ പ്രാവശ്യം വിശ്വസിക്കാത്തതുപോലെ പിന്നീട് എന്ത് ചെയ്യും, അവരുടെ അക്രമത്തിൽ മുഴുകാനായിട്ട് ഞാൻ അവരെ വിട്ടേക്കുകയും ചെയ്യും, പിന്നെ അവരെ പോണ പാട്ടിൽ അവരെ ഞാൻ വിട്ടേക്കുകയും ചെയ്യും എന്ന് പറയുന്ന ആയത്ത്. ആ ആയത്തിൽ വലിയൊരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്, ഖുർആനിൽ വിശ്വസിക്കാത്ത ആളുകളെക്കുറിച്ച്, അവിശ്വാസികളെക്കുറിച്ചാണ് അള്ളാഹ് ആയത്തിൽ സംസാരിക്കുന്നത്. എന്താ, ഖുർആൻ സത്യമാണെന്നുള്ളതിന്റെ എല്ലാ തെളിവുകളും എല്ലാ ദൃഷ്ടാന്തങ്ങളും അള്ളാഹു അവർക്ക് വ്യക്തമാക്കി കൊടുത്തു, പക്ഷെ അവരത് വിശ്വസിച്ചില്ല. അപ്പൊ ഖുർആനിൽ അത് വിശ്വസിച്ച് അവർ വിശ്വസിച്ചില്ല. എല്ലാം അത് സത്യമാണെന്നുള്ളതിന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു അവർക്ക് ദൃഷ്ടാന്തങ്ങളും തെളിവുകളും അതിന്റെ കാരണങ്ങളും ഒക്കെ അള്ളാഹു ശറഅ് ചെയ്തു കൊടുത്തിട്ടും ഖുർആനിൽ അവർ വിശ്വസിച്ചില്ല. ഇനി എന്ത് ദൃഷ്ടാന്തം കണ്ടാലും അവരതിൽ വിശ്വസിക്കാനും പോകണില്ല, കാരണം അവരുടെ മനസ്സിൽ അങ്ങനെയായി. അവരാദ്യ പ്രാവശ്യം വിശ്വസിച്ചില്ലല്ലോ, പിന്നെ അല്ലെന്ത്, ഇനി എന്തൊരു ദൃഷ്ടാന്തം കണ്ടാലും അവർ വിശ്വസിക്കാനും പോകണില്ല. ഈ ആയത്താണ് ഇബ്നു സൈമിയ്യ റഹ്മത്തുള്ളാഹി ഈ ഹദീസിന് തെളിവായിട്ട് ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത്. അവരാദ്യ പ്രാവശ്യം അതിൽ ഖുർആനിൽ വിശ്വസിച്ചില്ല, എല്ലാം ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് അവർ വിശ്വസിച്ചില്ല. ഇതേപോലെ ആയിരിക്കും അവരുടെ സ്ഥിതി. പിന്നെ അയാള് അലസനായിരിക്കും, മടിയനായിരിക്കും, പിന്നെ ഒരു നന്മ ചെയ്യാനും അയാൾക്ക് താല്പര്യം ഉണ്ടാവില്ല. എന്നിട്ട് ഇബ്നു സൈമിയ്യ റഹ്മത്തുള്ളാഹി പറയുന്നു, വലിഹാദ, ഇതാണ് അവസ്ഥയെങ്കിൽ, യംബഗയിലിൽ ഇൻസാനി കുല്ലമാ സനഹത് ലഹുൽ ഫുർസ ഫിൽ ഇബാദതി അൻ യഫ്അല വയതഖദ്ദം ഇലൈഹാ. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് ഇബാദത്ത് ചെയ്യാൻ അവസരം കിട്ടുമ്പോഴൊക്കെ എന്ത് ചെയ്യണം, അയാൾ അത് ചെയ്യണം. ആ ഇബാദത്ത് ചെയ്യാൻ അതിലേക്ക് മുന്നിട്ട് വരണം, അതിനോടൊരു താല്പര്യം കാണിക്കണം. അത് ദൈവത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാകട്ടെ, അതല്ലാത്ത വിഷയങ്ങളാകട്ടെ, അതിനോടൊരു ഇൻട്രസ്റ്റ്, അതിനോടൊരു താല്പര്യമാണ്. എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞിട്ട് മാറി നിൽക്കുക എന്നുള്ളതല്ല, അവതവൻ ചെയ്യണം, അതിലേക്ക് അവൻ മുന്നിടണം. ഹത്താലായു അവ്വിദ നഫ്സഹുൽ കസൽ, അവനൊരു മടിയനായി തീരാതിരിക്കാൻ. വഹത്താലായു അഖ്റല്ലാഹു യുഅഖ്റഹുല്ലാഹു അസ്സ വജല്ല, അള്ളാഹു അവനെ പിന്തിപ്പിക്കാതിരിക്കാനും, ഈ നന്മയിൽ നിന്നൊക്കെ അള്ളാഹു അവനെ പിന്തിപ്പിക്കാതിരിക്കാനും, അവൻ അലസനായി തീരാതിരിക്കാൻ എന്ത് ചെയ്യണം, അവന് ഇബാദത്ത് കണ്ടാൽ എന്ത് ചെയ്യണം, അതിലേക്ക് മുന്നിട്ട് വരണം. അത് ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടാകണം, അത് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകണം. ഷറഹുൽ മുംതിഅല് ഇബ്നു സൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ വിശദീകരിച്ചിട്ട് പറയണം. ആ ഒരു താല്പര്യം ഇല്ലെങ്കിൽ എന്തായി തീരും, ഒരാൾ അലസനായിരിക്കും. അങ്ങനെ അലസനായി അള്ളാഹു എന്ത് ചെയ്യും, ഒടുക്കം അയാൾക്ക് കൊടുക്കുന്ന ഇഖാവ് തന്നെ എന്തായിരിക്കും, അവരങ്ങോട്ട് ഈ ഖൈറുകളിൽ നിന്നൊക്കെ അവരെ പിന്തിപ്പിക്കുക എന്നുള്ളതായിരിക്കും എന്നുള്ളതാണ് ഈ ഹദീസിനെ ഷറഹ് ചെയ്തുകൊണ്ട് ഇബ്നു സൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, സ്വഹാബത്തിന്റെ ജീവിതം നമുക്കറിയാം. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിൽ ഇസ്ലാമിന് വേണ്ടി സ്വന്തം ജീവൻ തന്നെ സമർപ്പിച്ചവരാണ് സ്വഹാബത്ത്. ആ സ്വഹാബത്തിന്റെ വിഷയത്തിൽ ചില ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടു. അതിലൊന്ന് സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയിലെ 195-ാമത്തെ ആയത്ത്. എന്താണ് ആയത്തിൽ പറയുന്നത്? അൻഫിഖു ഫീ സബീലില്ലാ വലാ തുൽഖു ബിഐദീകും ഇലത് തഹ്ലുക, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം, നിങ്ങൾ നിങ്ങളുടെ കൈകളെ നാശത്തിലേക്കിടരുത്. നിങ്ങളുടെ കൈകളെ നാശത്തിലേക്കിടരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വയം നശിക്കുന്നവരാകരുത്. വഅഹ്സിനു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നന്മ ചെയ്യണം, അള്ളാഹു നന്മ ചെയ്യുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ള വലാ തുൽഖു ബിഐദീകും ഇലത് തഹ്ലുക, നിങ്ങൾ നിങ്ങളുടെ കൈകളെ നാശത്തിലേക്കിടരുത്, എന്താണ് അതിന്റെ തഫ്സീർ? ഒന്നിലധികം തഫ്സീറുകൾ അതിന് വന്നിട്ടുണ്ട്. നേരത്തെ ഹദീസ് പറഞ്ഞതുപോലെ തന്നെ ഒന്നിലധികം തഫ്സീറുകൾ. അതിൽ പ്രധാനപ്പെട്ട ഒരു തഫ്സീർ അബു അയ്യൂബ് അൻസാരി റളിയല്ലാഹുവിൽ നിന്ന് വന്നിട്ടുള്ള തഫ്സീറാണ്. അതിന്റെ പിന്നെ വിശദീകരിച്ചിട്ടുള്ള രൂപം ഈ സന്ദർഭത്തിൽ നമ്മൾ പറയുന്നില്ല. അതിൽ ആ പ്രധാനപ്പെട്ട ഭാഗം അബു അയ്യൂബ് അൻസാരി റളിയല്ലാഹു തആല അൻഹു പറയാണ്, നഹ്നു അഅലമു ബിഹാദിഹിൽ ആയത്തി ഇന്നമാ നസലത്ത് ഫീന. ഈ ആയത്തിനെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് ഞങ്ങൾക്കാണ്, ഞങ്ങളുടെ കാര്യത്തിലാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത്. ആരാണ് പറയുന്നത്? അൻസാരി ആയ അബു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു. ഞങ്ങളുടെ കാര്യത്തിലാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത്. സഹിബ്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ഷഹീദന മഅഹു അൽ മുഷാഹിദ് വ നസർനാഹു. ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഞങ്ങൾ നിലകൊണ്ടു, അദ്ദേഹത്തിന്റെ കൂടെ ഞങ്ങൾ യുദ്ധത്തിൽ പങ്കെടുത്തു, അദ്ദേഹത്തെ ഞങ്ങൾ സഹായിച്ചു. അങ്ങനെ ഫലമ്മ ഫശല്ലി ഇസ്ലാമു വലഹറ, അങ്ങനെ ലോകത്ത് ഇസ്ലാം വ്യാപിച്ചു, ഇസ്ലാമിന് ശക്തിയായി. ഇജ്തമഅന മഅശറൽ അൻസാർ നജിയൻ, അങ്ങനെ ഞങ്ങൾ അൻസാറുകൾ കുറച്ചാളുകൾ രഹസ്യമായിട്ട് ഒരുമിച്ച് കൂടി ഞങ്ങൾ തമ്മിൽ പറഞ്ഞു. ഫഖുൽന ഖദ് അക്രമന അല്ലാഹു ബിസുഹ്ബത്തി നബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വനസരി. അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഹ്ബത്ത് കൊണ്ട് ഞങ്ങളെ നമ്മളെ ആദരിച്ചിരിക്കുന്നു, ഈ ദീനിനെ നമ്മൾ സഹായിച്ചു, അങ്ങനെ നമ്മൾക്ക് അല്ലാഹു ആദരവ് നൽകി. ഹത്താ ഫശല്ലി ഇസ്ലാമു വകസറഹുലഹു, അങ്ങനെ ഇസ്ലാം ലോകത്ത് വ്യാപിച്ചു, അതിന്റെ ആളുകളൊക്കെ വർദ്ധിച്ചു, ഇസ്ലാമിലേക്ക് ഒരുപാട് ആളുകൾ കടന്നു വന്നു. വകുന്ന ഖദ് ആസർനാഹു അലല്ലഹലീൻ വൽ അംവാൽ വൽ ഔലാദ്, ഞങ്ങളുടെ മക്കളേക്കാൾ, ഞങ്ങളുടെ സമ്പത്തിനേക്കാൾ, ഞങ്ങളുടെ കുടുംബത്തേക്കാൾ ഞങ്ങൾ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. ആരാ പറയുന്നത്? അബു അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു പറയണേ. അദ്ദേഹത്തിന്റെ ആ വാചകം ശ്രദ്ധിച്ചോ, ഞങ്ങളുടെ കുടുംബത്തേക്കാൾ, ഞങ്ങളുടെ സമ്പത്തിനേക്കാൾ, ഞങ്ങളുടെ മക്കളേക്കാൾ ഞങ്ങൾ ആ റസൂലുള്ളാഹിനെ തെരഞ്ഞെടുത്തു, ആ ഇസ്ലാമിനെ, ആ ആദർശത്തെ ഞങ്ങൾ സ്നേഹിച്ചു. വഖദ് വലഅത്തിൽ ഹർബു ഔസാറഹ, എന്നാൽ ഇന്ന് യുദ്ധമൊക്കെ അവസാനിച്ചിരിക്കുന്നു. ഫനർജു ഇലാഹലീന വ ഔലാദിന ഫനുഖീമു ഫീഹിമ, അതുകൊണ്ട് എന്ത് ചെയ്യാം? ഇസ്ലാമിന് പ്രതാപമായി, ലോകത്ത് ഇസ്ലാം വ്യാപിച്ചു, മുസ്ലിങ്ങൾ ഒരുപാടുണ്ടായി, യുദ്ധമൊക്കെ അവസാനിച്ചു, ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രൂപത്തിലൊക്കെ ഇസ്ലാമിനെ ഞങ്ങൾ സഹായിച്ചു, ഞങ്ങളുടെ സമ്പത്തിനേക്കാൾ, ഞങ്ങളുടെ മക്കളേക്കാൾ, ഞങ്ങളുടെ കുടുംബത്തിനേക്കാൾ, ആദർശത്തിന് വേണ്ടി എല്ലാം ഞങ്ങൾ സഹിച്ചു, ഇനി എന്ത് ചെയ്യാം? കുറച്ച് നമ്മുടെ സമ്പത്തൊക്കെ നോക്കി നമ്മുടെ കുടുംബത്തിലൊക്കെ ഒന്ന് കഴിഞ്ഞുകൂടാം എന്ന ഒരു ചർച്ച ഞങ്ങൾ നടത്തിയ സന്ദർഭത്തിലാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത് എന്നുള്ളത് അബു അയ്യൂബ് അൻസാരി റളിയല്ലാഹു തആല അൻഹു നമുക്ക് വിശദീകരിച്ചിരുന്നു. ഇബ്നു ഖസീർ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു ഖസീർ തന്നെ ഉദ്ധരിച്ചിട്ടുള്ള അതിന്റെ വേറെ റിവായത്തിൽ കാണാം, വഇന്നാ ലമ്മാ അഅസ്സല്ലാഹു ദീനഹു വകസറ നാസിറുഹു കുൽനാ ഫീമാ ബൈനനാ, അല്ലാഹു ഇസ്ലാമിന് പ്രതാപം നൽകി, ഇസ്ലാമിനെ സഹായിക്കുന്ന ആളുകൾ വർദ്ധിച്ചു, അങ്ങനെ ഞങ്ങൾ തമ്മിൽ പറഞ്ഞു, ലവ് അഖ്ബൽന അല അംവാലിന ഫഅസ്ലഹ്നാഹ, ഇനി എന്ത് ചെയ്യാം? നമ്മൾ കുറെ സമ്പത്ത് ഇസ്ലാമിന് വേണ്ടി കൊടുത്തല്ലോ, നമ്മുടെ മക്കളെ വിട്ടുകൊണ്ട്, നമ്മുടെ കുടുംബത്തെ വിട്ടുകൊണ്ട് നമ്മൾ ഇസ്ലാമിന് വേണ്ടി ഖിദ്മത്ത് ചെയ്തു, ജിഹാദ് ചെയ്തു, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ധനവും ശരീരവും സമ്പത്തൊക്കെ നമ്മൾ കൊടുത്തു, ഇനി എന്ത് ചെയ്യാം? ഇനി നമ്മുടെ സമ്പത്തിലേക്കൊക്കെ തിരിഞ്ഞിട്ട് നമ്മുടെ സമ്പത്തൊന്ന് വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ നോക്കാം എന്നുള്ള ഒരു സംസാരം ഞങ്ങളിൽ ഉണ്ടായ സന്ദർഭത്തിലാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത് എന്നുള്ളത് അബു അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. ഇത് തഫ്സീറുകളിലൊക്കെ ഈ സംഭവം കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയത്തെന്താണ്? നിങ്ങൾ സ്വയം നശിക്കരുത് എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ കൈകളെ നാശത്തിലേക്ക് ഇടരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നശിക്കരുത്. ഇവിടെ പറഞ്ഞിട്ടുള്ള നാശം എന്താണ്? അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക? കുടുംബം നോക്കുക, ജിഹാദ് ഒഴിവാക്കിയിട്ട് മക്കളെ നോക്കുക, ജിഹാദ് ഒഴിവാക്കിയിട്ട് സമ്പത്ത് നോക്കുക. ഇവിടെ അള്ളാഹു വിമർശിച്ചത് ആരെയാണെന്നുള്ളത് നോക്കണം. ഇസ്ലാമിന് വേണ്ടി സ്വന്തം ജീവൻ തന്നെ കൊടുത്തിട്ടുള്ള ആളുകളാണ് അൻസാറുകളുടെ ചരിത്രം നമുക്കറിയാം അല്ലെ. ഒന്നിലധികം ഭാര്യമാരുള്ള ആളുകൾ അവരുടെ ഭാര്യമാരെ വിട്ടുകൊടുത്ത ആളുകളാണ്. മുഹാജിരികൾക്ക് കച്ചവടം കൊടുത്ത ആളുകളാണ്, സമ്പത്ത് ഭൗതിയാക്കിയ ആളുകളാണ്. എല്ലാ അർത്ഥത്തിലും സ്വന്തം ജീവനേക്കാൾ ആദർശത്തെ സ്നേഹിച്ച അൻസാറുകൾ. ആ അൻസാറുകളിൽ ചില സംസാരങ്ങൾ, ഇനി എന്ത് ചെയ്യുക? അപ്പൊ ഇസ്ലാമിന് ആളുകളൊക്കെ ആയാലോ, ഇസ്ലാമിന് ശക്തിയായി, പ്രതാപമായി, ഇസ്ലാം ലോകത്ത് വ്യാപിച്ചു, ഇനിയിപ്പോ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, ഇനി കുറച്ചൊക്കെ എന്ത് ചെയ്യുക? നമ്മുടെ കുടുംബം, നമ്മുടെ സമ്പത്ത്, ഇനി അതുമായിട്ടൊക്കെ ഒന്ന് മുന്നോട്ട് പോകാം, അതൊക്കെ ഒന്ന് നന്നാക്കാം, മെച്ചപ്പെടുത്താം. ഈ ഒരു ചിന്ത വന്ന സന്ദർഭത്തിൽ ഇവരെ പോലും, ഈ അനുസ്വാറുകളെ പോലും ആ ചിന്ത ശരിയല്ല എന്ന് പറഞ്ഞ് അള്ളാഹു തിരുത്തിയെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കുക. ഇവരെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി മുഴുവൻ ധനം കൊടുത്ത ആളുകൾ അവരിലുണ്ട്, പകുതി ധനം കൊടുത്ത ആളുകൾ അവരിലുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ 10,000 ഉണ്ടെങ്കിൽ 50 കൊടുക്കണോ കൊടുക്കണ്ടേ എന്നുള്ള ചർച്ചയാണ്. അതിന് 100 കാരണങ്ങൾ പറയുന്ന ചർച്ചയിലാണ് നമ്മൾ. ഒരു ദർസ് ഉണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കാതിരിക്കാൻ 10,000 കാരണങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളാണ്. ഏത്? ഒരു 50 or 100 കൊടുക്കാതിരിക്കാൻ കാരണം കണ്ടെത്തുന്നു നമ്മൾ, അല്ലെങ്കിൽ ഒരു ദർസിൽ പങ്കെടുക്കാതിരിക്കാൻ കാരണം കണ്ടെത്തുന്നു നമ്മൾ, അതല്ലെങ്കിൽ ഒരാളെ സഹായിക്കാതിരിക്കാൻ ന്യായങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ. ഇവിടെ ആലോചിക്കൂ, ഈ അൻസാറുകൾ മുഴുവനും കൊടുത്ത ആളുകളാണ്, പകുതി കൊടുത്ത ആളുകളാണ്, മുക്കാൽ കൊടുത്ത ആളുകളാണ്, ജീവൻ കൊടുത്ത ആളുകളാണ്. എന്നിട്ട് അവർ പറഞ്ഞു ഇനി നമ്മളെ ധനമൊക്കെ ഒന്ന് മെച്ചപ്പെടുത്താലോ, നമ്മുടെ കൃഷി കാര്യങ്ങൾ, നമ്മളെ ബിസിനസ് ഒക്കെ ഒന്ന്. ആ ഒരു ചിന്ത അവരിൽ വന്നപ്പോ ഖുർആൻ പറഞ്ഞ എന്താ, നിങ്ങൾ സ്വയം നശിക്കരുത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ദഅവത്തിന്റെ ഫീൽഡിൽ നിന്ന് ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്നത് നമ്മൾ സ്വയം നശിക്കലാണ്. ഒരാൾക്ക് എന്ത് കാരണങ്ങളും പറയാം. ഒരു 10 rupees കൊടുക്കാതിരിക്കാൻ എന്ത് ന്യായങ്ങളും അയാൾക്ക് ഉണ്ടാക്കാം. ഇവിടെ അൻസാറുകൾ ആരാണ്, നമ്മൾ ആരാണെന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി. നമ്മൾ മുഴുവൻ കൊടുക്കണോ കൊടുക്കണ്ടേ എന്നുള്ള ചർച്ചയിലല്ലോ, അല്ലെങ്കിൽ സമ്പത്തിന്റെ പകുതി കൊടുക്കണോ കൊടുക്കണ്ടേ എന്നുള്ളതല്ല, അല്ലെങ്കിൽ ആഴ്ചയിൽ 7 മണിക്കൂറുകളോളം ദർസിന് പോകണോ പോകണ്ടേ എന്നുള്ളതല്ലോ നമുക്കിടയിലുള്ള ചർച്ച. ഒരു 10,000 കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു 50 കൊടുക്കണോ കൊടുക്കണ്ടേ എന്നുള്ള കാര്യത്തിലാണ് ന്യായങ്ങൾ. അതല്ലെങ്കിൽ ആഴ്ചയിൽ, അതല്ലെങ്കിൽ ഒരു മാസത്തിൽ നടക്കുന്ന ഒരു ദർസ് അത് കേൾക്കണോ കേൾക്കണ്ടേ, അത് അല്ലെങ്കിൽ ഒരു ആയത്ത്, ഒരു ഹദീസ് അത് പഠിക്കണോ പഠിക്കണ്ടേ, അതാണ് നമ്മുടെ വിഷയം. അപ്പൊ നമ്മളൊക്കെ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, വളരെ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടതുണ്ട്. ആർക്കും കണ്ണടച്ചിരുട്ടാക്കാൻ പറ്റും. അത് ഹയ്യറാണോ ഷർറാണോ എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി. ഇവിടെ ഖുർആൻ പറഞ്ഞത് ഈ വിഷയത്തിൽ പറഞ്ഞത് എന്താ, വലാത്തുൽ ഖൂബി ഐദീക്കും ഇലത്തഹരുക, നിങ്ങൾ നിങ്ങളുടെ കൈകളെ നാശത്തിലേക്ക് ഇടരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നശിക്കരുത്. ഇവിടെ പറഞ്ഞിട്ടുള്ള നശിക്കൽ എന്താണ്, അതാണ് അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചത്. ഈ ഹദീസ് തിർമിദിയിൽ വന്നിട്ടുണ്ട്, തഫ്സീറുകൾ അതിന്റെ ഷറഹ് വന്നിട്ടുണ്ട്, ആ ഹദീസ് തിർമിദി ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ഹദീസ് ഷറഹ് ചെയ്തിട്ട് തിർമിദി പറഞ്ഞു, അല്ല തുഹ്ഫത്തുൽ അഹ്വദിയിൽ തിർമിദിന്റെ ഹദീസിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, വല ഹദീസു, ഈ ഹദീസ് യദുല്ലു അറിയിക്കുന്നു, അല അന്നൽ മുറാദ ബി ഇൽഖാ ഇലൈദി ഇല തഹ്ലുക, ഇവിടെ കൈകൾ നാശത്തിലേക്ക് ഇടുക എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്, ഹു അൽഖാമത്തു ഫില്ലാഹി വൽ മാൽ, എന്താണ് മാലും അഹ്ലുമായിട്ട് കഴിഞ്ഞുകൂടുക. ദഅവത്തിന്റെ ഫീൽഡുമായിട്ടോ അതല്ലെങ്കിൽ നന്മയുടെ ഫീൽഡുമായിട്ടോ ഒരു ബന്ധമല്ല, പിന്നെന്താണ് അഹ്ലിലും മാലിലും കഴിഞ്ഞുകൂടുക, അതന്നെ അതിന്റെ അർത്ഥം. എന്നിട്ടോ വതർക്കുൽ ജിഹാദ്, ജിഹാദ് ഒഴിവാക്കുകയും ചെയ്യുക. അതൊരു ജിഹാദ് എന്നുള്ള പ്രയോഗം ഒരു യുദ്ധത്തെക്കുറിച്ച് മാത്രം പ്രയോഗിക്കുന്ന ഒന്നല്ല, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് ഉപേക്ഷിക്കുകയും എന്നിട്ട് എന്ത് ചെയ്യുക, സ്വന്തം കുടുംബവും സ്വന്തം ധനവുമായിട്ട് കഴിഞ്ഞുകൂടുകയും ചെയ്യുക. അതെന്റെ വ്യാഖ്യാനല്ല, തൊഹ്ഫത്തുൽ അവദിയിൽ പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്, ഹുവ അലി ഖാമത്തു ഫില്ലാഹ്ലി വൽ മാലി, സ്വന്തം കുടുംബം സ്വന്തം ധനം, ആ ബിസിനസ് കാര്യങ്ങൾ, അത് നമുക്കൊരു പ്രശ്നമല്ല. അത് നമ്മൾ എന്തിനും റെഡിയാണ്, എന്തിനും ഒരുക്കമാണ്, എന്തിനും സന്നദ്ധരാണ്, അതിന് നമ്മൾ എന്തിനും ഒരുക്കാണ്. അങ്ങനെ സ്വന്തം കുടുംബം അല്ലെ, ഞാന്, എന്റെ ഭാര്യ, എന്റെ മക്കള്, എന്റെ കുടുംബം, അങ്ങനെ ജിഹാദ് ഒഴിവാക്കുകയും ചെയ്യുക, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള വലാത്തുൽ ഖൂ ബിഅൈദീകും ഇല തഹ്ലുകതി എന്നുള്ളതിന്റെ ഷറഹ് എന്നുള്ളത് തുഫത്തുൽ അവദിയിൽ നമുക്ക് വിശദീകരിച്ചു തരാണ്. അപ്പൊ നമ്മുടെ നിലപാടുകൾ നമ്മൾ മാറ്റണം എന്നർത്ഥം. വതആവനു അലൽ ബിർരി വത്തഖ്‌വാ എന്നുള്ളതിലേക്ക് നമ്മൾ തിരിച്ചു വരണം. അതേത് രൂപത്തിലാണോ അങ്ങനെ, കൂനു അൻസ്വാറല്ലാ, നിങ്ങൾ അള്ളാഹുവിന്റെ സഹായികളായി തീരണം. വക്കൂനു മഅസ്വാദിക്കി, നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂടെ നിലകൊള്ളണം നിങ്ങൾ. അപ്പൊ കാരണങ്ങൾ പറഞ്ഞിട്ട് മാറി നിൽക്കുന്നത് അത് നമുക്ക് ഖൈറല്ല, ഷർറാണ്. അവസാനം എന്ത് ചെയ്യും, ഇങ്ങനെ മാറി നിന്ന് മാറി നിന്ന് മാറി നിന്ന് അള്ള എന്ത് ചെയ്യും, അവരണ്ട് ബാക്കിലാക്കും. പിന്നെ ഒരു ഖൈറിലും അവരെ തെരഞ്ഞാൽ കാണൂല, അങ്ങനെ നമ്മൾ ആയിത്തീർന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ചോ. നമ്മൾ ഓരോരുത്തരും പരിശോധിച്ചോ. നമ്മൾ ഓരോരുത്തരുടെയും പരലോകത്തിന്റെ കാര്യമാണ്. ഓരോ ലിസ്റ്റ് എടുക്കുക. ആ ലിസ്റ്റിലൊക്കെ നമ്മൾ പിന്നിലാണോ? ഒരു പക്ഷെ അള്ളാഹുവിന്റെ ഇഖാബാകാം. നേരത്തെ പറഞ്ഞ ഹദീസിൽ ഇബ്നു സൈമി റഹിമഹുള്ളാഹി ഷറഹ് ചെയ്ത് പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് ഗൗരവപൂർവ്വം ഇത്തരത്തിലുള്ള ആയത്തുകൾ ഹദീസുകൾ ചിന്തിക്കുക, മനസ്സിലാക്കുക. ചില കാര്യങ്ങൾ കൂടി ഇതിൽ നമുക്ക് സൂചിപ്പിക്കാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അള്ളാഹ് സൂചിപ്പിക്കാവുന്നതാണ്. വിഷയങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു